മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി കഴ്വാറിയത്തിൽ വെച്ചിട്ടാണ് അബുദാലികൾ ഇമാം മഹദിയെ കണ്ടുമുട്ടുക. ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക. ഇന്നലെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ലല്ലേ? ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ട. പണ്ടൊക്കെ വലത്തെ ചെവിക്കട കേട്ടാ ഇടത്തെ ചെവിക്കട ഇറങ്ങിപ്പോവും. ഇപ്പൊ ലോകത്തിന് വേഗത കൂടി ഇപ്പൊ വലത്തെ ചെവിക്കട കേട്ടാ ആ ചെവിക്കട തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും, അപ്പുറത്തോട്ടൊന്നും പോവില്ല. ഇന്നലെ നമ്മൾ ഇമാം മഹദി അന്വേഷിച്ച് പോകുന്നത് വരെയല്ലേ പറഞ്ഞത്. ഇന്നലെ വരാത്തവർക്ക് ചിലപ്പോൾ ഒരു തുടർച്ച കിട്ടൂല. പക്ഷെ ഇനിയും ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിന്നാൽ ഈ വിഷയം ഒരിടത്തും തീരില്ല. ഇമാം മഹദി കഴ്വാലയത്തിൽ വെച്ച് വരുമെന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം, ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട്. ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ 1980 കഴ്വാലയത്തിലേക്ക് തിരിച്ചു കയറി ഹറം ഷരീഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇമാം മഹദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി 1980 രാവിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഹറം ഷരീഫിൽ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി ഹറം ഷരീഫിലേക്ക് ഇരച്ചു കയറുകയും സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ പിടിച്ചുമാറ്റി ആ ഭാഗത്തിരുന്ന മൈക്കെടുത്ത് കൈതിൽ വെച്ചിട്ട് അബൂ മുഹമ്മദുൽ കഹ്താനി ഞാൻ ഇമാം മഹദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ അദ്ദേഹം ഇമാം മഹദിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും ഇത് നടന്നിട്ട് അധികം വർഷവുമായിട്ടില്ല, വെറും 30 1980 കടന്നു വന്ന അയാൾ മസ്ജിദുൽ ഹറാം പിടിച്ചടക്കി വിശുദ്ധമായ ഹറം ഷരീഫിലെ സുബഹി നമസ്കാരം നടത്തി ഇമാമിനെ പിടിച്ചുമാറ്റി മൈക്കെടുത്തു വെച്ച് ഞാനാണ് ഇമാം മഹദി എന്ന് സ്വയം പ്രഖ്യാപിച്ച അബൂ മുഹമ്മദുൽ കഹ്താനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി. അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും അത്രശ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹറം ഷരീഫിൽ അവലം നിറവന്ന ജയന ഹറമന നിർഭയത്വത്തിന്റെ നാടെന്നുള്ളാന്റെ ഖുറാൻ വിശദീകരിച്ച മറ്റൊരു ഹറാമിന് വെടിയൊച്ച മുടങ്ങുകയാണ്. സുരക്ഷാഭടന്മാരുടെ തോക്കുകൾ വർദ്ധിക്കുകയാണ്. കുറേ സമയത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമാധാനത്തിന്റെ ഭൂമി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഭൂമി, നിർഭയത്വത്തിന്റെ ഭൂമി, പിതാവിന്റെ കാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ഷരീഫിന്റെ ഭൂമിയിൽ വെടിയൊച്ച മുടങ്ങി സുരക്ഷാഭടന്മാരുടെ വെടിയേറ്റിട്ട് അബ്ദുല്ലാഹിബിനും മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഹറം ഷരീഫിൽ പിടഞ്ഞു വീഴുമ്പോ 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മക്കാ നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും, അവൻ ഹറമിലോട്ട് കിടക്കും, അവൻ കൊല ചെയ്യപ്പെടും, അവനെ ആരും വിശ്വസിക്കുകയില്ല. രണ്ടാമതൊരാൾ ഹറമിലേക്ക് വരും, രണ്ടാമത്തെ ആള് ദേവാലയത്തിന്റെ വാതിലിൽ നിൽക്കുമ്പോ ലോകത്തുള്ള അവതാരികൾ അയാളുടെ കയ്യിൽ പിടിച്ച് യുമെന്ന് അബൂ മുഹമ്മദ് കഹ്താനിയുടെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവിനെ മുൻകൂട്ടി പ്രകടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ പ്രവചനം തന്നെ സഹോദരങ്ങളെ 1980 ലോകം കണ്ടതാണ്. അബ്ദു മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവോടുകൂടി യഥാർത്ഥ മഹദി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. കൈവാറിയത്തിന്റെ വാദത്തെയും മക്കാമ ഇബ്രാഹിമിന്റെയും പുറകില് അവതാരകൾ ചെന്നിട്ട് പറയും ഇല്ല നിങ്ങളെ നിരാകരിക്കണ്ട, നിങ്ങൾ ഇമാം മഹദിയാണ്, നിങ്ങൾ ഇമാം മഹദിയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എല്ലാ അടയാളവും നിങ്ങളിൽ നിങ്ങൾ കാണുകയാണ് ാണെന്ന് പറയുമ്പോ ഉമാ മഹദി ഏറ്റെടുക്കുകയില്ല. ഉമാ മഹദി പറയുന്നില്ല ഞാൻ മഹദിയല്ല മഹദിയല്ല മഹദിയല്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 12 രാജ്യങ്ങൾ വന്ന അബുദാലികൾ അദ്ദേഹത്തോട് പറയും ഉമാ മഹദിയോട് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമ ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ രക്തം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളെ കരുത്തില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോ ഇമ ഇമാമഹദി കൽവാറയത്തിന്റെ വാതിലിൽ ഒരു കൈ വിളിച്ചിട്ട് വലത്തേക്ക് ഇമാമഹദി അവരുടെ മുമ്പിലോട്ട് നീക്കുമ്പോ ആ പണ്ഡിതന്മാരും മുഴുവനും ഇമാമഹദിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭയത്തിനെയും ആ സമയത്ത് ആകാശത്ത് നിന്ന് ശരീരമുണ്ടാകും ഇത് ഇമാമഹദിയാണ് ഇത് അല്ലാഹ് നിയോഗിച്ച ഇമാമഹദിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് ചോദിച്ചു അത്രേ കൈഫ യുഹ്ലിക്കു ഹാദിഹിൽ ഉമ്മ കൈഫ യുഹ്ലിക്കു ഹാദിഹിൽ ഉമ്മ ഈ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആൾക്കാരടാ കഴിയുക കാരണം എന്തെന്നറിയുമോ അനൗവലുഹ ഇതിന്റെ തുണക്കക്കാരൻ ഞാനാണ് വൽ മഹ്ദി വസ്തുഹ ഇതിന്റെ മധ്യത്ത് നിൽക്കുന്നത് ഇമാം മഹ്ദിയാണ് ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുല്ലാഹ് ഈസയാണ് മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ നടുവിനെ താങ്ങി പിടിക്കുന്നത് ഇമാം മഹ്ദിയാണടാ ഇതിന്റെ അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹ് ഈസയാണടാ ആർക്കാരന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക ആർക്കാരന്റെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ കഴിയുക എത്ര ഭൂപുറയിവകൾ ജനിച്ചാലും എത്ര പുറാണകൾ ചിന്തിയാലും എത്ര മുസ്ലിമീങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങൾ കൊണ്ട് തേരോട്ടം നടത്തിയാലും ഏതൊക്കെ അനുബോംബകൾ വർദ്ധിച്ചാലും എത്ര നാപ്പാം ബോംബുകൾ ഉണ്ടായാലും ആയിരക്കണക്കിന് ബോംബുകളെ സംവിധാനിക്കുന്ന പെന്തഗൺ എത്ര കുതിച്ചുയർന്നാലും എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ മദ്യം താങ്ങുന്നത് മഹ്ദിയല്ലയോ അവസാനം നിൽക്കുന്നത് ഈസയല്ലയോ എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ ലോകം മുഴുവനും വാർത്ത പരരുകയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഇമാമായി ഇമാം മഹ്ദി വരികയാണ് ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യുന്നു ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണലിലോട്ട് കടന്നു വരുന്നു എല്ലായിടത്തും ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നു മർദ്ദനങ്ങൾക്ക് വിരാമമിടപ്പെടുന്നു പിന്നീട് മർദ്ദനങ്ങളില്ല പിന്നീട് പീഡനങ്ങളില്ല ശത്രുക്കളില്ല ലോകം മുഴുവനും ഇമാം മഹ്ദിയുടെ കീഴിൽ ഒരു കള്ളമില്ല പൊളിവചനമില്ല ശാന്തിയില്ല വൈതരണികളില്ല കലാപങ്ങളില്ല കാര്യക്ഷതകളില്ല ഒന്നുമില്ലാതെ ഇമാം മഹ്ദിയുടെ പുറകിന് ലോകം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഇമാം മഹ്ദി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാം മഹ്ദി ഭരണം നടത്താൻ തുടങ്ങുമ്പോ അതാ ഇമാം മഹ്ദിയെ വകവരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് 96,000 വരുന്ന ആളുകൾ 96,000 വരുന്ന ആളുകൾ ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും ആ സൈന്യം 8 ഭാഗമായിട്ടായിരിക്കും വരിക 8 പേര് കൊടുപിടി ഓരോ കൊടിയുടെ കീഴിലും 12,000 പേര് വെച്ച് 96,000 പേര് ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ യാത്രയാകുമ്പോ 12 അബുദാലുകളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്ത മുസ്ലിമീങ്ങളും ഇമാം മഹ്ദി അവരോട് പോരാടും ആ പോരാട്ടത്തിന്റെ നടുവിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഇമാം മഹ്ദി 96,000 വരുന്ന ധ്രുവസമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഇമാം മഹ്ദിയെ വകവരുത്താൻ 96,000 വരുന്ന സൈന്യം 8 പേര് കൊടിപിടിക്കും ഓരോ കൊടിയുടെ കീഴിലും 12,000 പേരുണ്ടാകും ഈ സംഭവത്തെയാണ് ഇമാം മഹ്ദി അവരോട് യുദ്ധം ചെയ്യും 4 ദിവസം ആ യുദ്ധം നീണ്ടു നിൽക്കും ഈ യുദ്ധത്തിനാണ് ഹർ മജ്ദൂൽ എന്ന് പറയുന്നത് ഈ ഹർ മജ്ദൂൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളാണ് അവരുടെ ബൈബിളിൽ ഹർ മജ്ദൂനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട് ഭൂതങ്ങൾ അവരെ ഹെർ മഹദോൻ എന്ന് പേരുള്ള സ്ഥാനത്ത് കൂട്ടിച്ചേർത്തു എന്ന് ബൈബിളിന്റെ വെളിപാട് പുസ്തകത്തിൽ ഹർ മജ്ദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇമാം മഹ്ദി തന്റെ എതിരാളികളെ പരാജയപ്പെടുത്തും എന്ന് അത് ഈസാ നബിയുടെ വരവിന് തൊട്ടു മുമ്പാണ് അതോടുകൂടിയാണ് ഈസാ നബി ലോകത്തോട്ട് തിരിച്ചു വരുന്നത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ അവർ ബൈബിളിൽ ഹെർ മഹദോൻ എന്നാണ് ഈ വാക്കിനെ പറയുന്നത്
അറബി ഭാഷയിൽ ഹർ മജ്ദൂൻ എന്ന് പറയും. ഹർ മജ്ദൂൻ എന്ന് പറഞ്ഞാൽ, ഹർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതമെന്നാണ്. മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ മജ്ദൂൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് ഇമാം മഹ്ദിയുമായി നടക്കുന്ന ഈ യുദ്ധത്തെയാണ് ഹർ മജ്ദൂൻ എന്ന് പറയുക. ഈ ഹർ മജ്ദൂന് ശേഷമാണ് ഈസാനബി ലോകത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഓ ജീസസ് കം, ഓ ജീസസ് കം, യേശുവേ കടന്നുവരൂ, കടന്നുവരൂ, കടന്നുവരൂ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നോക്കി. ഇനി ഈ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തോടുകൂടിയാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള, ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് നോസ്ട്രാഡമസ് പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നോസ്ട്രാഡമസ്. അറിയൂ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രവചകനാണ്, പ്രവചകൻ, പ്രവാചകനല്ല, പ്രവചകൻ. പല നടക്കാനിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പ്രവചിച്ച ഒരാളാണ് നോസ്ട്രാഡമസ്. 1st World War, 2nd World War ഏറ്റവും ആളുകൾക്ക് മുമ്പേ നോസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു. അയാൾ പ്രവചിച്ച സമയത്ത് തന്നെ 1st World War നടന്നു, 2nd World War നടന്നു. നോസ്ട്രാഡമസിന്റെ പ്രവചനത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് 1st World War, 2nd World War നടക്കുന്നത്. 3rd World War ഉണ്ടാകുമെന്ന് നോസ്ട്രാഡമസ് പ്രവചിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം 1997 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമമൊക്കെ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നോസ്ട്രാഡമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവചിച്ചു. യൂറോപ്പിൽ വലിയ ഉയരമുള്ള ഒരു ടവർ, അതിന്റെ ഇടതു പുതുനൂറ്റാണ്ടിലെ 9th month, ആ 9th month 45 മേൽ മരണത്തിന്റെ ദൂതൻ ആകാശത്തെ അഗ്നിസമാനമാക്കും. യോർക്ക് പട്ടണത്തിലെ പുതിയ പട്ടണത്തിൽ പുകപടലം നിറയും. ടവർ നിലം വരിക്കും. കോട്ട നിലം വരിശാകുന്നതോടുകൂടി രാജ്യത്തെ പരമാധികാരി പറയും, 3rd World War ആഗതമായി. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നോസ്ട്രാഡമസ് പ്രവചിക്കുകയാണ്. പുതുനൂറ്റാണ്ടിലെ 9th month, ന്യൂയോർക്കിലെ 45 യോർക്ക് പട്ടണത്തിലെ കെട്ടിടത്തിന്റെ മുകളിൽ മരണദൂതൻ അഗ്നിയുടെ ചിറകുമായി കടന്നു വരും. നോസ്ട്രാഡമസിന്റെ പ്രവചനം തന്നെ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. നമ്മളൊക്കെ അവഗണിച്ചു പോയ സത്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ ഒത്തേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു തുടർ വിഷയമാണിത്. ഇമാം മഹ്ദിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നത്. യമനിൽ നിന്നും ഇറാഖിൽ നിന്നും വരുന്ന സൈന്യത്തെ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം തോറ്റൊടിക്കും. ഇമാം മഹ്ദിയുടെ ഭരണത്തിന്റെ കീഴില് രാജ്യം മുഴുവന് സമാധാനവും നീതിയും എല്ലാം പുനരും. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആശ്വാസത്തോടെ തങ്ങളുടെ കട്ടകാലങ്ങൾ കറുതിയായി വറുതിയായി എന്ന ആഗ്രഹത്തോടെ ലോകത്തുള്ള മുഴുവൻ ആളുകളും വലിയ ആഗ്രഹത്തോടെ കടക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ ഏറ്റവും വലിയ അച്ചടിബാധം പോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക സമൂഹത്തിന് സുസ്ഥിരമായ ഭരണം കൊടുക്കുമ്പോഴാണ് അച്ചടിബാധം ചെയ്തതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന. ഇസ്ലാമിക സമൂഹം ഒരു നടുക്കത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദജ്ജാൽ പുറപ്പെടുകയാണ്. ഇറാഖിന്റെയും ചാമിന്റെയും ഇടയിൽ നിന്ന്, ചാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ, ഫലസ്തീൻ, സിറിയ, ലബനാൻ അടക്കമുള്ള, അന്ന് പ്രവാചകൻ ചാമെന്ന് പ്രത്യേകിക്കുന്നത് ഇന്നത്തെ ജോർദാൻ, സിറിയ അടക്കമുള്ള, ലബനാൻ അടക്കമുള്ള ഇറാഖിന്റെയും ചാമിന്റെയും ഇടയിൽ നിന്നതാ ലോകത്തിലെ പരിചയപ്പെടുത്തിയ അഞ്ചുവക്കത്ത് നിസ്കാരങ്ങളെന്നിട്ടല്ലാണ്ട് കാവലിനെ തേടിയ അള്ളാഹുവേ, ജീവിതത്തിന്റെ മരണത്തിന്റെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. വനൗദുബിക്കുമിന ഫിത്നത്ത് മസീഹി ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ.
അല്ലാഹുവിന്റെ റസൂൽ ഇവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് എപ്പോഴും പറയുമായിരുന്നു, അത്രേ ആയിഷ ലോകം വരുന്ന എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഇസ്ലാമിക സമൂഹം കാണുന്ന ഏറ്റവും വലിയ ഫിത്ന അത് ഖുറൂജു മസീഹി ദജ്ജാൽ. ഇറാഖിന്റെ ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. ആ ദജ്ജാൽ ലോകത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വലത് കയ്യിൽ നരകമാണ്, ഇടത് കയ്യിൽ സ്വർഗമാണ്. അവന്റെ യഥാർത്ഥ സ്വർഗം നമ്മൾ യഥാർത്ഥ നരകമാണ്, അവന്റെ കയ്യിലിരിക്കുന്ന നരകം അല്ലാണ്ട് യഥാർത്ഥ സ്വർഗമാണ്. ആ ദജ്ജാൽ ആദ്യം ഞാൻ അള്ളയാണെന്ന് വാദിക്കാൻ തുടങ്ങും, ഞാനാണ് അള്ളാ വിശ്വസിക്കതാ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിടയിൽ ദജ്ജാല് പറയും ഞാനാണ് അള്ളാ എന്നിട്ട് അള്ളയാണെന്ന് തെളിയിക്കാൻ അമാനുഷികമായ കുറെ കാര്യങ്ങൾ കാണിക്കും. ദജ്ജാൽ ആകാശത്ത് തീമഴ പെയ്യിക്കുമത്രേ, തീ കാറ്റ് വർഷിപ്പിക്കുമത്രേ, ആകാശത്ത് നിന്ന് ദജ്ജാല് തീമഴ പെയ്യിപ്പിക്കും. ഒരു മനുഷ്യനെ പിടിച്ച് രണ്ടായിട്ട് കീറിയിട്ട് ആ കീറിയ മനുഷ്യനെ ഒട്ടിച്ച് ചേർത്തിട്ടിരുന്നേക്കാൻ ദജ്ജാൽ പറയുമ്പോ രണ്ടായി വലിച്ചു കീറിയ മനുഷ്യനെ ഒട്ടിച്ച് കാണിച്ചിരുന്നേൽപ്പിച്ച് വിട്ടിട്ട് പറയും ഞാനാണ് അല്ലാ ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞ് ദജ്ജാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലൂടെ തേരോട്ടം നടക്കുമ്പോ വിശ്വസിക്കാത്ത മുസ്ലിമീങ്ങളെ തീരോട്ട് വലിച്ചെറിയുമ്പോ തീറ്റാട്ടടിച്ചു വീശുമ്പോ ദജ്ജാലിയമനിൽ നിന്ന് പുറപ്പെടുക, ഇറാഖിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇസ്ലാം എന്ന സമയമെത്തുമ്പോ ദജ്ജാലിന്റെ പുറകെ 72,000 ജൂതന്മാർ പുറകെ കൂടും. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇന്നും ഫലസ്തീനിന്റെ മക്കളെ തച്ചിടകിടക്കുന്ന ദൂരപ്പലിശകള് ആ ദൂരപ്പലിശകള് ദജ്ജാലിന്റെ പുറകെ അണിനിരക്കാനുള്ളവരാണ്. 72,000 ജൂതന്മാരകപ്പടി സേവിക്കുമ്പോ ദജ്ജാലതാ ആ ദജ്ജാലി ലോകത്ത് കൂടി കടന്നു കയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും പേടിച്ചറിഞ്ഞു നിൽക്കുമ്പോ ഇമാം മഹദിയോട് ജനങ്ങൾ പറയും, ഇമാം മഹദിയേ ഇതാ ദജ്ജാല് പുറപ്പെട്ടിരിക്കുകയാണ്, ഇതാ ദജ്ജാല് പുറപ്പെട്ടിരിക്കുകയാണ്. ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമീങ്ങളുടെ സേനയുമായി ദജ്ജാലിനെ നേരിടാൻ ഇമാം മഹദി പുറപ്പെടുന്നു. ഇമാം മഹദി പുറപ്പെട്ട് ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാമും മുസ്ലിമീങ്ങളും അതാ ഫലസ്തീനിലെ ദമിഷ്കിലെ പള്ളിയിലെത്തി. അത്ര നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ദമിഷ്കിലെ പള്ളിയിലെത്തിയ ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം അതാ അസറിന്റെ സമയമായി ദമിഷ്കിലെ പള്ളിയിൽ കയറിയിട്ട് ഇമാം മഹദി പറയും ബാങ്ക് വിളിക്കുക. ദമിഷ്കിലെ പള്ളിയിൽ അസറിന്റെ ബാങ്ക് മുടങ്ങി. ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ഇമാം മഹദി ഒന്നാമത്തെ സത്തിലും മുസ്ലിമീങ്ങൾ മുഴുവനും ദമിഷ്കിലെ പള്ളി മുഴുവനും വല്ലാതെ നിറഞ്ഞിരിക്കുമ്പോ അതാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തിലിരിക്കുമ്പോ പെട്ടെന്നതാ ആകാശത്തിൽ നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക, ആകാശത്തിൽ നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. ഇക്കാമത്തും പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്ന ഇമാം മഹദിയും മുസ്ലിമീങ്ങളും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ദമിഷ്കിലെ പള്ളിയുടെ വാതിലിലൂടെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ അതാ ആകാശം മുഴുവനും വെള്ളിത്താളകങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ഭൂമി മുഴുവനും പ്രകാശിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു വല്ലാത്ത പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ഭൂമി മുഴുവനും ഒരു തവള പ്രകാശത്തിൽ കുളിച്ചതുപോലെ ആകാശ ലോകത്തിന്റെ മാറിടങ്ങിയിരിക്കുണ്ട്. ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളതാ ഭൂമിയിലോട്ട് ഇറങ്ങുന്നു. ആ ലക്ഷക്കണക്കിന് മലക്കുകളുടെ തൊട്ടുപുറകിലതാ സൂര്യബോധത്തോടെ ബഹുമാനപ്പെട്ട അതാ ലക്ഷക്കണക്കിന് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ദമിഷ്കിലെ പള്ളിയുടെ ഇടത്തേ ഭാഗത്തുള്ള വെള്ളവിഹാരത്തിൽ നിന്നിലാറത്തിൽ ബൈവാ അതാ ദമിഷ്കിലെ പള്ളിയുടെ വെള്ളവിഹാരത്തിൽ ഇടത്തേ ഭാഗത്തെ വെള്ളവിഹാരത്തിൽ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം കാത്തിരുന്ന ഈസാ നബി കുരിശിൽ തറച്ചെന്ന് പറഞ്ഞ ഈസാ നബി കുട്ടു കുരിച്ചു മുടിയെന്ന് ചൂടന്മാർ പറഞ്ഞ ഈസാ നബി ഈസാ നബിയതാ വെള്ളിമേഘങ്ങളുടെ നടുവ് എന്നെ കൊന്നിട്ടില്ലടാ എന്നെ ക്രൂശിച്ചില്ലടാ ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് ചരിത്രത്തിന്റെ ദശാസന്ധിയില് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നും ദമസ്കല പള്ളിയുടെ അടുത്തെ മിനാരത്തിൽ ഒരു ഗോവണിയുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് പള്ളിയിലേക്ക് ഇറങ്ങി വരാ. ആളുകൾ മുഴുവനും മുസ്ലിമീങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ മറിയമിന്റെ പുത്രൻ, ബെത്ലഹേമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പള്ളിയിലോട്ട് കടന്നു വരുമ്പോ ഇമാം അഹ്ദി ഓടിച്ചെന്നിട്ട് മുസാബഹത്ത് ചെയ്യുന്നു. ഒരു ചരിത്രത്തിന്റെ അനിവാര്യത പോലെ ദമസ്കല പള്ളിയിൽ ഇക്കാമത്ത് മുടങ്ങി. ഇമാം അഹ്ദി പറഞ്ഞു, നിങ്ങൾ ഇമാമത്ത് നിൽക്കണേ, ഈസാ നബിയെ നിങ്ങൾ ഇമാമായി നിൽക്കണേ. ഈസാ നബി പറയുമില്ല, ഇല്ല ഇല്ല തല്ലി ബിന്നാസ്, നിങ്ങൾ ഇമാമായി നിൽക്കുക. ഇമാം അഹ്ദി ദമസ്കല പള്ളിയിൽ ഇമാമായി നിൽക്കും. ഇമാം അഹ്ദിയുടെ പുറകു ഭാഗത്ത് കൈകെട്ടിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖനിറ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി. ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഈസാ നബി തിരിച്ചു വരിക. എങ്ങനെ ഈസാ നബി തിരിച്ചു വന്നു? ഇത് ചരിത്രത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ക്രൈസ്തവ സമൂഹം പറഞ്ഞു ഈസാ നബി ക്രൂശിക്കപ്പെട്ടു. ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ ഞങ്ങൾ കൊമ്മു, ഈസ ചത്തു. ജൂതന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകന ഈസാ നബി. ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണ്, ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണ്. യൂദാസിനെ വിലക്കെടുത്ത് 30 വെള്ളിക്കാശ് കൊടുത്ത് യൂദാസിന്, യൂദാസും കൊടുത്ത 30 വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു ഇന്നത്തെ വെള്ളി? യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുത്തു തന്റെ ഗുരുവിനെ ഒറ്റപ്പെടുക്കാൻ. യൂദാസിന് ജൂതന്മാര് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു? യൂദാസിന് കൊടുത്ത വെള്ളിക്കാശിന്റെ ഒരു ഭാഗത്ത് ഒരു ദേവന്റെ ചിത്രമാണ്, മറുഭാഗത്ത് കഴുകന്റെ ചിത്രം. യൂദാസിന് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയായിരുന്നു? ഒരു ഭാഗത്ത് ദേവന്റെ ചിത്രം, മറുഭാഗത്ത് കഴുകന്റെ ചിത്രം. പുഞ്ചിരിച്ചുകൊണ്ട് കരുത്തെടുത്തതിന് യൂദാസിന് കിട്ടിയ പ്രതിഫലം ദേവന്റെ പുഞ്ചിരിയോടെ കഴുകന്റെ കണ്ണ് കണ്ട യൂദാസ് എന്നായിരുന്നു ചരിത്രം. എൻസൈക്ലോപീഡിയയിൽ അങ്ങനെ പറയുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു യൂദ സമൂഹം. ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചരിത്രമൊക്കെ. ഖുർആൻ പറയുന്നു, അപ്പൊ അതും കൂടി ഒറ്റ കാര്യം ഇതിന്റെ, അള്ളാഹു എന്തിനാണ് ഈസാ നബിയെ രണ്ടാമത് ഇറക്കുന്നത്? ഖുർആൻ, ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജന്മം കൊണ്ട് തന്നെ ധാരാളം പ്രത്യേകതയുള്ള ആളാണ്. വാപ്പയില്ലാതെ ജനിക്കപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂലോകത്ത് ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ അള്ളാഹു ധാരാളം മുഇജിസത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാത്?
ഓറസൂലന ഇലാ ബനീ ഇസ്രായീൽ أني أخلق لكم من الدين كائخ هيئة الطير فانفخ فيه فيكون طيرا بإذن الله وأبرئ لكم أهم العبر كروه الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത മൂജിസത്തെന്താ? ഏതെങ്കിലും കളിമണ്ണ് കൊണ്ടൊരു പക്ഷി ഉണ്ടാക്കിയിട്ട് ഈസാ നബി ആ പക്ഷിയോടൊന്ന് പറക്കാൻ പറഞ്ഞാൽ താൻ ബഹുദീഹി ആ പക്ഷിയുടെ മുകളിലേക്ക് ഈസാ നബി ഊതിക്കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പക്ഷി പയക്കൂനു തൈറം വീതിനില്ല, ആകാശത്തു കൂടി ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകുമായിരുന്നു. മാത്രമോ, ഇത് മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ആളുകളോട് ഈസാ നബി എഴുന്നേക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി മരിച്ചു കിടക്കുന്നവരെ ഈസാ നബി എഴുന്നേൽപ്പിക്കുമായിരുന്നു. അത്രേ, ഇത് കണ്ട ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ ജൂതന്മാർക്ക് വിരളി പിടിച്ചു. ഒരിക്കൽ ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ടൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ട് ജൂതന്മാർ ചോദിച്ചു, അത്രേ ഈസാ മരിച്ചിട്ട് 3 ദിവസമൊക്കെ കഴിഞ്ഞു പോയ ആളെ എന്നെ നിനക്ക് കുടിമാറത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയോ? ഈസ മൂന്ന് ദിവസം കഴിഞ്ഞ ആള് ഈസാ നബിയുടെ യാത്ര പോയി. മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈസാ നബിയുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈസാ നബിയോട് വിവരം പറഞ്ഞപ്പോ ഈസാ നബി പറഞ്ഞു, നിന്റെ പിതാവിന്റെ കബറ് കാണിച്ചു തരിക. മൂന്ന് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ തന്റെ കൂട്ടുകാരന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഈസാ നബി പറഞ്ഞു, എത്ര കുമ്പി ഇതിനില്ല, അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക. മരിച്ചുപോയ മനുഷ്യൻ കബറിടത്തിന്റെ മണ്ണ് മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ വിലാപയാത്ര നടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ ഈസാ നബിയുടെ കാലത്ത് മരിച്ചു, അയാളുടെ വിലാപയാത്ര കബറടക്കാൻ കൊണ്ടുപോവുകയാണ്. ആ മരിച്ച മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് ഭാര്യ മക്കൾ പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് ഈസാ നബി കടന്നു വരുന്നത്. ദുഃഖാർത്ഥയായ ഭാര്യ സന്താനങ്ങൾ ചോദിച്ചു, അത്രേ അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാത്മാവേ, ഈസാ നബിയെ ഈ മരിച്ചുപോയ പിതാവിനെ ഒരിക്കൽ കൂടി ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഈസാ നബി മഞ്ചക്കിലേക്ക് നോക്കിയിട്ട് മരിച്ച് മലർന്നു കിടക്കുന്ന വെള്ളത്തുണിയിൽ കിടന്നു കിടക്കുന്ന മയ്യത്തിനോട് പറഞ്ഞു, കുമ്പി ഇതിനല്ല. സജ്ജാലുമായിട്ടുള്ള ഈസാ നബിയുടെ യുദ്ധമറിയണമെങ്കിൽ ഇതുകൂടി പഠിക്കണം. ഇത് പറയേണ്ട താമസം, ആളുകളെ ചുമന്നു കൊണ്ടുപോകുന്ന സന്തൂക്കിലച്ചിലിന്റെ മുകളില് മരിച്ചുപോയ ആൾ എഴുന്നേറ്റ് നിന്നു. സന്തക്കുമൻ സന്തക്ക് ചുമന്നു കൊണ്ടുപോയവർ പേരിട്ട് സന്തൂക്ക് കെട്ടിലും താടയിട്ടിട്ട് വിറങ്ങി ഓടി എന്നാണ്. ആ മനുഷ്യരാണെങ്കിലോ കഫം തുണിയെല്ലാം അടിച്ചു മാറ്റിയിട്ട് എഴുന്നേറ്റ് നിന്നു. ഇവ നേരെ ചിരിച്ചിട്ട് അയാൾ തന്റെ വീട്ടിൽ വിട്ടു പോകാൻ തുടങ്ങി. ആ സമയത്ത് ഈസാ നബി പറഞ്ഞു, ആ സമയത്ത് ഈസാ നബി പറഞ്ഞു, എവിടേക്ക് പോവുകയാ? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാ. ഈ കട്ടിലും കൂടെ എടുത്തുകൊണ്ടു പോവുക. ഇതിനെ ആരാണ് എടുത്തുകൊണ്ടു പോകുന്നത്? തന്നെ ചുമന്നുകൊണ്ട് വന്ന കട്ടിൽ തലയിൽ ചുമന്നുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചു പോയി. ജൂതന്മാർക്ക് വിരളി പിടിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ മോചിതത്ത് കണ്ടിട്ട് ഇസ്ലാമിലോട്ട് വരുന്നു. ജൂതന്മാര് വെള്ളുവിളിച്ചു, ഈസാ മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞവരെയല്ലേ നിനക്ക് ജീവിപ്പിക്കാൻ കഴിയൂ? അങ്ങനെ എങ്ങാനും നിനക്ക് അമാനുഷ്യ ശക്തിയുണ്ടെങ്കിൽ സാഹീരന സാമവിനൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ സാമിനെ കബറിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമോ? സാമ മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഈസാ നബി പറഞ്ഞു, എവിടെയാണ് സാമിന്റെ കബറെന്ന് കാണിച്ചു തരുമോ? ആളുകൾ സാമിന്റെ കബറ് കാണിച്ചു കൊടുത്തു. ആ കബറിന്റെ അടയാളം പോലും അവിടെ ബാക്കിയില്ല. മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മണ്ണ് മണ്ണോട് ചേർന്നു പോയ അവശിഷ്ടങ്ങൾ ബാക്കിയില്ലാത്ത സാമിന്റെ കബറിന്റെ അടുക്കൽ ഈസാ നബി നിന്നു. ആളുകൾ മുഴുവനും അത്ഭുതത്തോടെ സ്തബ്ധരായി നിൽക്കുമ്പോ ആ കബറിലേക്ക് നോക്കി ഈസാ നബി പറഞ്ഞു, വത്രേ കുമ്പി ഇതിനില്ല, കുമ്പി ഇതിനില്ല, അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നൂഹ് നബിയുടെ മകനായ സാമ കബറിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു നിന്നു. അത്രേ കണ്ടു നിന്ന ആളുകൾ ഒന്നടങ്കം പറഞ്ഞു, അത്തതുവല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന ഈസാ റുഹുല്ലാഹ്. ആയിരക്കണക്കിന് ആളുകളാണെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മുസ്ലിമായത്. ഈസാ നബി നൂഹിന മകനായ നബിയുടെ മകനായ സാമിനോട് പറഞ്ഞു, സാമേ എന്റെ മോചിതത്തിൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോ നിന്നെ ഞാൻ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ്. ഇനി നീ കബറിലേക്ക് തന്നെ മരിച്ചിട്ട് തിരിച്ചു പോയിക്കൊള്ളുക. ആ സമയത്ത് നൂഹ് നബിയുടെ മകനായ സാമു പറഞ്ഞത്, അത്രേ ഇല്ല ഈസാ നബിയെ, ഞാൻ ഇനി കബറിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ഞാൻ മരിച്ചു കിടന്നതല്ലേ, ഞാൻ മരണമറിഞ്ഞവനല്ല, എന്തിനാണ് നിങ്ങളെന്നെ എഴുന്നേൽപ്പിച്ചത്? ഇനി ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഈസാ നബി വല്ലാതെ വിഷമവൃത്തത്തിലായി, എന്തേ നീ തിരിച്ചു പോകുന്നില്ലേ? ആ സമയത്ത് സാമു പറഞ്ഞ ഒരു മറുപടി സന്ദർഭോചിതമായിട്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാമു പറഞ്ഞു, അത്ര ഈസാ നബിയെ തിരിച്ചു പോകാൻ മടിയുണ്ടായിട്ടല്ല, എനിക്ക് ജീവിക്കാൻ ഒരിക്കൽ കൂടി കൊതിയുണ്ടായിട്ടല്ല, എനിക്കിനി മരിക്കാൻ മനസ്സില്ല ഈസാ നബിയെ. കാരണം മരണം എന്തെന്നറിയുമോ? ഒരൊറ്റ പ്രാവശ്യം മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചവനാണ്, സക്കറാത്തിന്റെ വേദന എന്തെന്ന് ഞാൻ അനുഭവിച്ചവനാണ്. ഇനി ഒരിക്കൽ കൂടി സക്കറാത്ത് അനുഭവിക്കാൻ, ഇനി ഒരിക്കൽ കൂടി മരണത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല. ഇതാ മരണവേദന എങ്ങനെയാണ്? ഒന്നനുഭവിച്ചവൻ പിന്നെ ഒന്നുകൂടി അനുഭവിക്കാൻ നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ കൂടി സക്കറാത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈ സാനദിയേ. അതുകൊണ്ട് ഞാൻ മരിക്കണമെങ്കിൽ അല്ലാ തുഴീതനീ സക്കറാത്ത് മൗത്തി സാനിയാ, ഇനി ഒരിക്കൽ കൂടി എനിക്ക് മരണവേദന ഒഴിവാക്കി തരുമോ? സഹോദരങ്ങളെ, ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പര തീർത്ത ഈസാനബി, ഈസാനബിയെ കൊല്ലാൻ തീരുമാനിച്ച ജൂതന്മാർ, ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ധാരാളം ആളുകളുണ്ട്. ഏതാണ് ഈസാനബി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുത്തത്. ഈസാനബിയും അപ്പോസ്തലന്മാരും ഈസാനബിയുടെ അതേ ചായയുള്ള ധാരാളം ആളുകളുണ്ട്. യൂദാസിന് വെള്ളിക്കാശ് കൊടുത്തത് എന്തിനെന്നറിയുമോ? ഗുഹയ്ക്കകത്ത് ഈസാനബിയും കൂട്ടുകാരും ഇരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി ജൂതന്മാര് വരുമ്പോ യഥാർത്ഥ ഈസയാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. 30 വെള്ളിക്കാശിന് യൂദാസിന് വിലക്കെടുത്ത് ജൂതന്മാര് ഈസാനബിയെ കൊല്ലാൻ ഗുഹയ്ക്കകത്തേക്ക് കയറിയപ്പോ ആ സമയത്ത് യൂദാസ് ഇന്നാളാണ് ഈസാനബി എന്ന് പറയാൻ കൈ ചൂണ്ടിയപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യൂദാസ് ചൂണ്ടിക്കാണിച്ചാളെ ജൂതന്മാര് പിടിച്ചുകെട്ടി. ആ പിടിച്ചുകെട്ടിയ ജൂതന്മാര് കാൽവരി പർവ്വതത്തിന്റെ മുകളില് ആ യൂദാസ് ചൂണ്ടിക്കാണിച്ചാളെ കൊണ്ടുപോയി കുരിശില് തറച്ചു. ആ മനുഷ്യനെ ആണികൊണ്ടും ഉള്ളാണികൊണ്ടും കുരിശില് തറച്ചു. രാത്രി സമയത്ത് ക്രിസ്തവ ക്രൈസ്തവ സഹോദരങ്ങൾ വന്നു നോക്കുമ്പോ ഈസാനബിയെ കാണുന്നില്ല. ക്രൈസ്തവര് പറഞ്ഞ ജൂതന്മാര് ഈസയാണ് കുരിശില് തറച്ചത്. ജൂതന്മാരെ പറഞ്ഞു, ഞങ്ങൾ ഈസയെ കൊന്നു, ഞങ്ങൾ യേശുവിനെ കൊന്നു. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, ഇല്ല നബിയേ അവരെ രണ്ടുപേരുടെയും വാദം തെറ്റാണ് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ല വമാ ഖതലു വമാ സലബു ولكن شبه لهم الله القران വ്യക്തമായി പറഞ്ഞില്ല. വമാ ഖതലൂഹു ഈസാനബിയെ ദൂതന്മാർ കൊന്നിട്ടില്ല. വലാത്മാ സലബൂഹു ഈസാനബിയെ യേശുക്രിസ്തുവിനെ ആരും കുരിശില് തറച്ചിട്ടുമില്ല. ولكن شبه لهم യൂദാസിന് ആള് മാറിപ്പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തി. യൂദാസ് ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥ ഈസാനബിയല്ല. അല്ലാഹു പറയുന്ന ഈസാനബിയെ ഞാൻ എന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈസയെ ഞാൻ എന്റെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ അടുക്കൽ ഈസാനബി സുഖവാസത്തിലാണ്. സർവവിനാരം പണിതുകൊള്ളുക, ലോകാവസാനത്തിന്റെ അടയാളമായി ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാന്റെ ഖുർആൻ പറഞ്ഞ് ഈസാനബിയെ കൊന്നിട്ടുമില്ല, കുരിശില് തറച്ചിട്ടുമില്ല. പിന്നെന്തു പറ്റി? വലാക്കിന് ശുദ്ധികള്, അവർ കാട് മാറിപ്പോയി. ഈസാനബിയെ പോലെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യൂദാസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത യഥാർത്ഥ ഈസാനബിയല്ല. ഈസാനബിയെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തി. ആ ഉയർത്തിയ ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദിമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തിൽ, ഇന്നും ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ പ്രാവകത്തെ വെള്ളമിനാരത്തിൽ ഗോവണി കാണാം ഈസാനബിക്ക് ഇറങ്ങി വരാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയത്താണ് ജീവിക്കാൻ കഴിഞ്ഞതെങ്കിൽ, അവിടെ വരെയാണ് നമ്മുടെ ആയുസ്സെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനോടെ ഈസാനബിയുടെ പുറകിൽ അണിനിരക്കുന്ന യഥാർത്ഥ മുത്തഖികൾ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കണ്ടേ. അല്ലാഹു അനുഗ്രഹിക്കണ്ടേ. എന്താ ആമീനൊരു പവറില്ലാത്ത ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ? നമുക്ക് അത് കഴിഞ്ഞിട്ടില്ലത്. ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ? റൂഹുല്ലാഹി ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാന്റെ റസൂല് വരുന്നതിന് 500 മുമ്പ് വന്നു പോയ ആളാണ് ഈസാനബി. ഈസാനബിയുടെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിലുള്ള വർഷം വെറും 500 വർഷത്തെ കാലഘട്ടമാണ്. ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇവിടെയാണ്. അള്ളാഹിന്റെ ഖുർആൻ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു ഈസാ നബിയെ കുരിശിന് തറച്ചിട്ടില്ല, ഈസാ നബിയെ കൊന്നിട്ടില്ല. ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞതാരാ? ആ മറുപടി പറയും ചുമ്മാ ഉറങ്ങു. ഇത് ഇങ്ങനെയാണോ? ഞാൻ മറുപടി പറയില്ല. ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞാരാ? ഇത് ചുമ്മാ ചരിത്രമോ അല്ലെങ്കിൽ എന്ന് പറയണോ? അല്ല, അത് കേട്ടിരുന്ന ചുമ്മാ കേട്ടിരുന്നാ മതി. ഇത് ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. ഒരു നിമിഷം പോലും, ഒരു തരി പോലും ഇതിനകത്ത് നമുക്ക് സന്ദേഹമില്ല. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തറയുമ്പോൾ ഒരു ചരിത്രം മറ്റൊരു ചർച്ചമായിട്ട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാ മനസ്സിലാവുള്ളൂ ഈസാ നബി എന്തിനാ തിരിച്ചിറങ്ങുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യുക്കല്ലിമുന്നാസിൽ മഹ്ദി വകഹില, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു, വകഹില കുഹൂലായിരിക്കുമ്പോൾ സംസാരിച്ചു. കുഹൂൽ എന്ന് പറഞ്ഞാൽ ആ കുഹൂലിന്റെ പ്രായം വരെ ഈസാ നബി ഭൂലോകത്തുണ്ടായിട്ടില്ല. അപ്പൊ കഹില കുഹൂല് എന്ന് പറയുന്ന ആ പദം 35-40 വയസ്സിന് മുകളിലോട്ടാണ്. ആ കാലഘട്ടത്തിൽ ഈസാ നബി സംസാരിച്ചു എന്ന ഖുർആന്റെ ആയത്തിന് ശരിയാകണമെങ്കിൽ ഈസാ നബി ഇറങ്ങിയേ വിട്ടു. 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഉയർത്തുന്നത്. എത്രാമത്തെ വയസ്സിൽ 33-ാമത്തെ വയസ്സിൽ. 33 വയസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വർഗത്തിലും എല്ലാവർക്കും 33 വയസ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അശ്ര നമസ്കാരത്തിന് നേതൃത്വം നൽകും ദിമിഷ്കിലെ പള്ളിയിൽ. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ഒന്ന് പോണ സഹോദരങ്ങളെ, ചുമ്മാ ഈ 1,000-2,000 കൊടുത്തിട്ട് പെരുന്നാളിന് വീഗാലാന്തി പോയാ പോരാ. ഇസ്ലാമിന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമി ഒന്ന് കാണണം. ധാരാളം ആളുകൾ ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചരിത്രഭൂമിയിലൂടെ ഒരു യാത്ര എന്നുള്ള പത്രത്തിൽ പരസ്യം കാണാം. ഒന്ന് പോകണം. പോയി ഇതൊക്കെ കണ്ടിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച ചാവുകടല്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ച തൂരസീന പർവ്വതം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച വൃക്ഷം, അള്ളാഹു ശബ്ദം കേട്ടല്ലോ ഫിൽ ബുഖത്തിൽ മുബാറക്കത്തി മിന ശദറ സൂറത്ത് താഹ, ആ വിളിച്ച വൃക്ഷം, അതുപോലെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ കബറിടങ്ങൾ, ഇങ്ങനെ ധാരാളം ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ ഉറങ്ങുന്ന ഭൂമിയൊക്കെ ഒന്ന് പോയി കാണണം. ബൈത്തുൽ മുഖദ്ദസ് കാണണം. ബൈത്തുൽ മുഖദ്ദസ് പുതുസെന്ന് കാണണ്ടേ? ദിമിഷ്കിലെ പള്ളി കാണണ്ട? ഈ പള്ളിയെ കാണാം. ആകെ 100,000 രൂപ മതി, 100,000 രൂപ മതി. പോയി ഇതൊക്കെ കണ്ടിട്ട് ഉംറയെ നിർവഹിച്ച് തിരിച്ചു വരാം. ഞാനൊന്ന് പോണോന്ന് വലിയ ആഗ്രഹിച്ചിരിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പോയി കാണാൻ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച ചാവുകടല്, ലോക ഖുർആനിൽ അള്ളാഹു ധാരാളം സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തതാർക്ക? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെയാ എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെയൊക്കെ പേമാരി പെയ്യിപ്പിച്ചിട്ടും ഇടിമുഴക്കുണ്ടാക്കിയിട്ടൊക്കെ അള്ളാഹു നശിപ്പിച്ചത്. ലൂത്ത് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചെങ്ങനെയാണെന്നറിയോ? മലക്കിങ്ങ് വന്നു, വന്നിട്ടൊരു കോരലങ്ങ് പോയി. ഈ തട്ടുകടലൊക്കെ ദോഷം അരച്ചിടുന്ന മാതിരി ചട്ടകം അകത്തോട്ടങ്ങ് കേട്ടിട്ട് ഒരു പൊക്കങ്ങ് പോക്കു. കുറച്ച് ബിരുദന്മാരായ തട്ടുകടക്കാരാണ് ഇത്രയും പൊക്കിട്ടൊന്ന് കമത്തിയടിച്ചു. ബഹുമാനപ്പെട്ട മലക്കുകൾ വന്നിട്ട് ലൂത്ത് നബിയുടെ സമൂഹം താമസിച്ചിരുന്ന ഭൂമി ഒന്ന് പൊക്കി, കൈ അടിയിലോട്ടിട്ടൊന്ന് പൊക്കി. പൊക്കിയിട്ട് എവിടം വരെ പൊക്കി? എവിടം വരെ പൊക്കി? ചരിത്രത്തിന് കാണാം. ഹത്താ യസ്മാ അഹിലു സമായി സൗത ദജാജ, ആ നാട്ടിൽ ജീവിച്ചിരുന്ന കോഴികളുടെ ശബ്ദം ആകാശത്തുള്ളവർ കേൾക്കുന്നത് വരെ പൊക്കി. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട്ടിലെ ഭൂമിയിൽ കോഴിക്കുട്ടി കിടന്ന കോഴിയില്ലേ, ആ കോഴി കരയുന്ന ശബ്ദം ആകാശത്തുള്ളവർ കേട്ടു. അപ്പൊ അത്രയും അടുത്തുവരെ പൊക്കി. ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒരൊറ്റടി നേരെ കമഴ്ത്തി, ഒരൊറ്റ അടിയടി ആ കഥ പറയും ചാവുകടൽ. ഏത് കടലിൽ കയറി കിടന്നാലും മുങ്ങിപ്പോകും, പക്ഷെ ചാവുകടലിൽ കിടന്ന ഇപ്പോഴും മുങ്ങൂല. ചാവുകടലെ നിങ്ങൾ ചാടു നോക്കി മുങ്ങൂല. ഇങ്ങനെ ചരിത്രങ്ങൾ അറിയുന്ന ഖിയാമത്ത് നാളിന്റെ ഈ ചരിത്രം മുഴുവൻ ഉണ്ടാകുന്നത് ബൈത്തുൽ മുഖദ്ദസ് ദിമിഷ്കിലെ പള്ളിയൊക്കെയാണ്. ഒന്ന് പോയി കാണണം. വെറുതെ നമ്മൾ ഈ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കണമെന്ന. 100,000 രൂപ വേണ്ട നമ്മൾ അടുത്ത 10 സെന്റിന് അഡ്വാൻസ് കൊടുക്കും. നമുക്ക് മൊത്തം ഈ മോഹമാണ് ഇങ്ങനെ അങ്ങ് പിടിച്ച് പിടിച്ച് പിടിച്ചു കൊണ്ടുപോകണം. ഇല്ല സഹോദരങ്ങളെ, ഇജ്ജത്തുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പകർന്ന് പറഞ്ഞു കൊടുക്കണം. പറയൂലേ, അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞ് ആ ഈസാനബി ഇറങ്ങുന്ന സംഭവത്തെ ഒന്ന് ആലോചിച്ച് നോക്കി, നിമിഷ്കരപ്പള്ളിയിലെ വെള്ളമിനാരത്തില് ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ മറിയമിന്റെ പുത്രൻ ഈസാ ആ പള്ളിയുടെ മിനാരത്തിൽ ഇപ്പോഴും വെള്ളമിനാരം. ആ വെള്ളമിനാരം, ആ വെള്ളമിനാരത്തിലോട്ട് കിടന്നു വരുമ്പോ സഹോദരങ്ങളെ, ദജ്ജാലുകൊണ്ട് പൊരുതി പൊട്ടിപ്പോയ സമൂഹം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ദജ്ജാല് ലോകം മുഴുവനും ഫിത്നയുമായി നടക്കും, പക്ഷേ എന്റെ മക്കയിലോ മദീനയിലോ ദജ്ജാല് കയറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പാദവചന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്കത്തുൽ മുക്കറമ മദീനത്തുൽ മുനവ്വറ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടണത്തിൽ ദജ്ജാല് കയറില്ല, ദജ്ജാല് കയറില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഉംറയ്ക്ക് പോകുമ്പോ 10 ദിവസം കഴിഞ്ഞ് മദീനത്തോട്ട് കടന്നു പോകുമ്പോ എന്റെ കൂടെയുള്ള ആള് കാണിച്ചു വന്നു കാറിലിരിക്കുമ്പോ, ഉസ്താദെ കണ്ടോ, അതാണ് ജുനുസുമല, അതാണ് ഒരു മലയുടെ ഭാഗം. ആ മലയ്ക്ക് പേര് പറയുന്നത് ജുനുസെന്നാണ്. ആ മലയുടെ മുകളിൽ സൗദി രാജാവിന്റെ പാലസാണിപ്പോ, ആ മലയുടെ മുകളിലാണ് തെറ്റാറ് വന്ന് കയറി നിൽക്കുക. ഇന്ന് ആ മല നിങ്ങൾക്ക് കാണാൻ മദീനത്ത് പോയാൽ ആ മലയുടെ പേര് ജുഹുഫ് എന്നാണ്. ജുഹുഫ്, അവിടെയാണ് ദജ്ജാല് വന്നിറങ്ങുന്നത് എന്നാണ് പറയുക. ആ മലയുടെ മുകളിൽ ഇപ്പോൾ സൗദി രാജാവ് പാലസ് വെച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ വേറൊരു ചർച്ചയും കൂടെ ഉണ്ട്, ഈ ലോകാവസാനത്തിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്. ഇത് പറയുന്നതെല്ലാം പുലരുമോ? സൂര്യൻ പൊട്ടിത്തകരും, നക്ഷത്രങ്ങൾ മൂവാണ്ടമാവെ താങ്ങോട്ട് വീഴും പോലെ വീഴുന്ന പറയും. സുഹൃത്ത് തക്വീർ ദജ്ജാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാപത്തിൽ ഇറന്ന് യജൂജ് മജൂജ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ രണ്ടാളുകളാണ് യജൂജ് മജൂജ്. അതൊക്കെ ഏത് വാക്കാണ്? അറബിയാണ്. ഇതൊക്കൊന്ന് പഠിക്കണം സഹോദരങ്ങൾ, അറബി പഠിക്കണം. ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ വിഴിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഗൾഫിൽ പോയി, അവന്റെ മദിനി ഗൾഫിൽ പോയി. അപ്പൊ പിറ്റേ ദിവസം രാവിലെ അവൻ മദിനിക്ക് ഫോൺ ചെയ്തു ഗൾഫിലെ നമ്പറിൽ. അപ്പൊ അതിനകത്തൊരു പെണ്ണിന്റെ ശബ്ദം, നിർജുൽ ഹവാല തരിക്കിലെത്തി വക്കില്ല. അപ്പൊ അവന് തള്ളനെ, മദിനി ഇത്ര പെട്ടെന്ന് അറബിയൊക്കെ പഠിച്ച. സൗദി ഗവൺമെന്റിന് ഒരു കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉംറയ്ക്ക് പോയിട്ട് മദീനത്ത് നിന്നിട്ട് ജുഹുഫ് മല കണ്ടപ്പോ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി. പടച്ചവനെ മുസ്ലിമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചു.